الحمد لله رب العالمين، نحمده ونستعينه ونستغفره، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. سورة الفاتحة إلى نعلامة آيتان إياك نعبد وإياك نستعين എന്ന ആയത്ത്. സൂറത്തുൽ ഫാത്തിഹയുടെ മധ്യം എന്ന് പറയാവുന്ന അതിൻ്റെ ഏറ്റവും പരിപൂർണമായ അന്തസത്ത് ഉൾക്കൊള്ളുന്ന ആയത്ത് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഖുർആനിലെ മഹത്തരമായ ആയത്തുകളിൽ ഏറ്റവും മഹത്തരമായ ഒരു ആയത്താണ് ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്ന ആയത്ത്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇദാ ഖാല അബ്ദി, എന്റെ അടിമ നിസ്കാരത്തിൽ ഇപ്രകാരം പറഞ്ഞാൽ, ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ, ഖാല അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല അതിനു മറുപടിയായി പറയും, ഹാദാ ബൈനി വബൈന അബ്ദി, ഇത് എനിക്കും എൻ്റെ അടിമക്കും ഇടയിലുള്ള കരാറാണ്. വലി അബ്ദി മാ സഅൽ, എൻ്റെ അടിമക്ക് അവൻ എന്താണോ ചോദിച്ചത് അതുണ്ട്. ഹാദാ ബൈനി വബൈന അബ്ദി നിസ്ഫൈൻ എന്ന് ചില റിവായത്തുകളിൽ കാണാം, ഇത് എനിക്കും എൻ്റെ അടിമക്കും ഇടയിലുള്ള പകുതിയാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, ഇയ്യാക നഅബ്ദ് വഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് രണ്ട് വാക്യങ്ങളാണ് അതിൽ ഉൾക്കൊള്ളുന്നത്. ഒന്നാമത്തെ ഭാഗം ഇയ്യാക നഅബ്ദ്, അല്ലാഹുവെ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിനക്കു മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു. വഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം അല്ലാഹുവെ ഞങ്ങൾ സഹായം തേടുന്നു. ഈ രണ്ട് വാക്യങ്ങളാണ് ഈ ആയത്തിൽ, ഈ മഹത്തരമായ ആയത്തിലുള്ളത്. ഇതിലെ ആദ്യത്തെ ഭാഗം, അത് അല്ലാഹുവിന്റെ അവകാശത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന വാക്കാണ്. ഇയ്യാക നഅബ്ദ്, അല്ലാഹുവെ നിനക്കു മാത്രമാണ് ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത്. ഇവിടെ അല്ലാഹുവിനുള്ള അവകാശത്തെക്കുറിച്ച്, അവന് മാത്രമാണ് ഇബാദത്തിന് അർഹതയുള്ളത് എന്ന കാര്യത്തെക്കുറിച്ചുള്ള സൂചനയാണുള്ളത്. അത് അല്ലാഹുവിന്റെ അവകാശത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനമാണ്. സൂറത്തുൽ ഫാത്തിഹയുടെ ആദ്യ ഭാഗം മുഴുവൻ അല്ലാഹുവിനെ കുറിച്ചാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം, മാലികി യൗമിദ്ദീൻ, ഇയ്യാക നഅബ്ദു. ഈ പഗതി അല്ലാഹു സുബ്ഹാനഹു വതആലക്കുള്ളതാണ്. എന്നാൽ സൂറത്തുൽ ഫാത്തിഹയുടെ അവസാനത്തെ പഗതി, അത് ഓരോ വ്യക്തിക്കും ഓരോ മനുഷ്യനും ആവശ്യമുള്ള അവന്റെ നിസ്സഹായതയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന, അള്ളാഹുവിലേക്ക് അവൻ എത്രമാത്രം ആവശ്യക്കാരനാണ് എന്ന് അറിയിക്കുന്ന ആയത്തുകളാണ്. അതുകൊണ്ടാണ് ആ പകുതി അടിമക്കാണെന്ന് പറഞ്ഞത്. വഇയ്യാക നസ്തഈൻ, അള്ളാഹുവെ നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത്. ഇഹ്ദിന സിറാത അൽ മുസ്തഖീം, സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഞങ്ങളെ നയിക്കണം. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ വഴിയിൽ. ഗൈറുൽ മഗ്ദൂബി അലൈഹിം, നിന്റെ കോപം ലഭിച്ചവരുടെ വഴിയിലല്ല. വലദ്ദാലീൻ, വഴിപിഴച്ചുപോയ ആളുകളുടെ വഴിയിലുമല്ല. ഇതൊരു അടിമയുമായി ബന്ധപ്പെട്ട, ഒരു മനുഷ്യനുമായി ബന്ധപ്പെടുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇതിന്റെ അവസാനത്തെ പകുതി ഓരോ അടിമകൾക്കും ബാധകമായതാണ്. ആദ്യത്തെ പകുതിയാകട്ടെ അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ചുള്ള വിശേഷണങ്ങളും അവനെ കുറിച്ചുള്ള പുകഴ്ത്തലുകളുമാണ് അതിലുള്ളത്. എന്താണ് ഈ ആയത്തിന്റെ അർത്ഥം? അതിലെ ഓരോ വാക്കുകളായി നമുക്ക് പരിശോധിക്കാം. ഇയ്യാക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിന്നെ മാത്രമെന്ന്. എങ്ങനെയാണ് ഇവിടെ മാത്രമെന്ന അർത്ഥം കിട്ടുന്നത്? അറബിയിൽ ഒരു നിയമമുണ്ട്, ഒരു കാര്യം രണ്ടാമത് പറയേണ്ട ഒരു കാര്യം, സാധാരണയായി രണ്ടാമത് പറയാറുള്ള ഒരു കാര്യം, അത് ആദ്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മാത്രമെന്ന അർത്ഥം വരും. ഉദാഹരണത്തിന് മലയാളത്തിലും ചിലപ്പോൾ ആ പ്രയോഗം ഉപയോഗിക്കാറുണ്ട്. ഞാൻ മുഹമ്മദിനെ വിളിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു സാധാ വാക്യമാണ്. ഞാൻ വിളിച്ചിട്ടുണ്ട്, മുഹമ്മദിനെ വിളിച്ചിട്ടുണ്ട് എന്ന കാര്യം മാത്രമാണ് അത് അറിയിക്കുന്നത്. ഇവിടെ ഞാൻ എന്നത് ആദ്യം പറഞ്ഞു, മുഹമ്മദ് എന്നത് രണ്ടാമത് പറഞ്ഞു, വിളിക്കുന്നു എന്ന വാക്യം അത് മൂന്നാമത് പറഞ്ഞു. ഇത് സാധാരണ ഒരു വാക്കിന്റെ ഓർഡറാണിത്. ഈ ഓർഡറിൽ നമ്മൾ ചെറിയ മാറ്റം വരുത്തിയാൽ മുഹമ്മദിനെയാണ് ഞാൻ വിളിച്ചത് എന്ന് പറഞ്ഞാൽ, രണ്ടാമത് പറയേണ്ട കാര്യം ആദ്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമെന്ന അർത്ഥം അതിന്റെ ഉള്ളിൽ ഉൾക്കൊണ്ടിട്ടുണ്ടായിരിക്കും. മുഹമ്മദിനെയാണ് ഞാൻ വിളിച്ചത്, അതായത് വേറെ ആരെയും ഞാൻ വിളിച്ചിട്ടില്ല, ഞാൻ വിളിച്ചത് മുഹമ്മദിനെയാണ്, അവനെ മാത്രമാണ്. ഈ അർത്ഥം മാത്രമെന്ന അർത്ഥം പണ്ഡിതന്മാർ അവരുടെ ഭാഷയിൽ പറയാറുള്ളത് തഖ്ദീമു മാ ഹഖുഹു തഅഖീർ യുഫീദുൽ ഹസർ. രണ്ടാമത് പറയേണ്ട ഒരു കാര്യം ആദ്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മാത്രമെന്ന അർത്ഥം ലഭിക്കും. ഇതാണ് ഇയ്യാക നഅബ്ദ്. യഥാർത്ഥത്തിൽ ആ വാക്യം സാധാരണ അറബി ഭാഷയിൽ പറയുകയാണെങ്കിൽ നഅബ്ദുക യാ അല്ലാഹ് എന്നാണ് പറയേണ്ടത്. നഅബ്ദുക, ഞങ്ങൾ ആരാധിക്കുന്നു നിന്നെ. ഇങ്ങനെയാണ് സാധാരണ അറബിയിൽ അതിന്റെ ഓർഡർ, അതിന്റെ തർത്തീബ് അങ്ങനെയാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല നഅബ്ദുക, നിന്നെ എന്ന് പറയുന്ന വാക്ക് അത് ആദ്യത്തിൽ പറഞ്ഞു, അല്ലാഹുവേ നിന്നെ, നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. ഇങ്ങനെയാണ് മാത്രമെന്ന അർത്ഥം ഇവിടെ ലഭിക്കുന്നത്. ഈ അർത്ഥത്തെ നിഷേധിക്കുന്ന, അതിനെ തള്ളിക്കളയുന്ന ആളുകൾ ഈ നാട്ടിലുണ്ട്. അവർ അല്ലാഹുവിന്റെ കലാമിനെ, അവന്റെ വാക്യത്തെ അതിന്റെ അർത്ഥങ്ങളിൽ നിന്ന് മാറ്റുന്ന യഹൂദന്മാരോടാണ് സാദൃശ്യപ്പെട്ടിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ യുഹർരിഫൂനൽ കലിമ അൻ മവാദിഇ, അള്ളാഹുവിന്റെ വാക്കുകൾ അതിന്റെ സ്ഥാനത്ത് നിന്ന് തെറ്റിക്കുന്നവരാണ് അവർ. യഥാർത്ഥത്തിൽ ഇയ്യാക നഅബ്ദ് എന്ന വാക്കിന്റെ അർത്ഥം അള്ളാഹുവേ നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത് എന്ന്. ഇയ്യാക നഅബ്ദ്, നഅബ്ദ് എന്ന വാക്ക് നിങ്ങൾക്ക് പരിചിതമായിരിക്കും. ഇബാദത്ത് എന്ന വാക്ക് പലതവണ നമ്മൾ കേൾക്കാറുള്ളതാണ്. എന്താണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ, ഇബാദത്ത് എന്ന അറബി വാക്കിന്റെ അർത്ഥം ഏറ്റവും അങ്ങേയറ്റമുള്ള, ഏറ്റവും പരിപൂർണമായ വിനയത്തിനും കീഴൊതുക്കത്തിനും അങ്ങേയറ്റത്തെ താഴ്മക്കുമാണ് ഇബാദത്ത് എന്ന് പറയുക. ഏറ്റവും മഹത്തരവുമായ, ഏറ്റവും പരിപൂർണമായ വിനയവും താഴ്മയും എവിടെയുണ്ടോ അത് ഇബാദത്താണ്. അറബി ഭാഷയിൽ ഇബാദത്ത് എന്ന അർത്ഥമുള്ള വാക്ക് അല്ലെങ്കിൽ ആബദ എന്ന വാക്ക് ഉപയോഗിക്കുക ഈ അർത്ഥത്തിലുള്ള പദങ്ങൾക്കാണ്. പരിപൂർണമായ വിനയവും കീഴൊതുക്കവും സ്നേഹവും ആരുടെ മുന്നിൽ നീ സമർപ്പിക്കുന്നുവോ അവനെ നീ ഇബാദത്ത് ചെയ്യുന്നുണ്ട്, നീ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും. ഇയ്യാക നഅബ്ദ്, അല്ലാഹുവേ അങ്ങേയറ്റത്തെ വിനയവും അങ്ങേയറ്റത്തെ കീഴൊതുക്കവും പരിപൂർണമായ താഴ്മയും അല്ലാഹുവേ നിന്നോട് മാത്രമാണ് ഞങ്ങൾ സമർപ്പിക്കുന്നത്, നിനക്കു മാത്രമാണ് ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത് എന്നതിന്റെ അർത്ഥം അതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ചെയ്യണമെന്ന് കൽപ്പിച്ച എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ഇബാദത്താണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞതുപോലെ അൽ ഇബാദത്തു ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുഹു അല്ലാഹു വയർദാ, അല്ലാഹുവിന് ഇഷ്ടമുള്ള, അവന് തൃപ്തിയുള്ള എന്തൊരു കാര്യമുണ്ടോ, അല്ലാഹു ചെയ്യണമെന്ന് പറഞ്ഞ അവന് ഇഷ്ടമാണ് എന്നറിയിച്ച എന്തൊരു കാര്യമുണ്ടോ അതെല്ലാം ഇബാദത്താണ്. നീ അല്ലാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച് ഹൃദയത്തിൽ സ്നേഹമുള്ളവനാണെങ്കിൽ, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവനാണെങ്കിൽ,
അള്ളാഹുവിനെ ഭയക്കുന്നവനാണെങ്കിൽ, ഹൃദയത്തിന്റെ ഉള്ളിൽ നീ അള്ളാഹുവിലാണ് ബലമേൽപ്പിക്കുന്നതെങ്കിൽ അത് ഇബാദത്താണ്, അത് ഹൃദയത്തിന്റെ ഇബാദത്താണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിൽ ബലമേൽപ്പിക്കാൻ പറഞ്ഞിരിക്കുന്നു. നീ നിന്റെ നാവുകൊണ്ട് സുബ്ഹാനല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഇബാദത്താണ്. കാരണം അപ്രകാരം പറയാൻ പ്രഖ്യാപിക്കാൻ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു. നീ നിന്റെ കൈകാലുകൾ കൊണ്ട് അള്ളാഹുവിന് ഇഷ്ടമുള്ള എന്തെങ്കിലും പ്രവൃത്തി ചെയ്താൽ അത് ഇബാദത്താണ്. നീ പള്ളിയിലേക്ക് നടന്നു വന്നാൽ അതിൽ ഇബാദത്തുണ്ട്. നീ ഒരാളെ നോക്കി പുഞ്ചിരിച്ചാൽ അതിൽ ഇബാദത്തുണ്ട്. നീ നിസ്കരിക്കുകയോ നോമ്പ് നോൽക്കുകയോ സകാത്ത് നൽകുകയോ സദഖ നൽകുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിൽ ഇബാദത്തുണ്ട്. കാരണം അള്ളാഹു അതിന് നിന്നോട് കൽപ്പിച്ചിരിക്കുന്നു. അള്ളാഹു കൽപ്പിക്കുക എന്നതാണ് ഒരു കാര്യം ഇബാദത്താകാനുള്ള അടിസ്ഥാനം. അപ്രകാരമുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, ദുആ ആകട്ടെ, പ്രാർത്ഥനയാകട്ടെ, ബലമേൽപ്പിക്കലാകട്ടെ, സഹായതട്ടമാകട്ടെ, എന്തെല്ലാം കാര്യങ്ങളാകട്ടെ അള്ളാഹു എന്നോട് ചെയ്യാൻ പറഞ്ഞ അവൻ ഇഷ്ടമുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ഞാൻ എന്റെ റബ്ബിനു വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. ഇയ്യാക നഅബുദ്, അള്ളാഹുവെ നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത്. ഇതാണ് ഇയ്യാക നഅബുദ് എന്ന വാക്കിന്റെ അർത്ഥം. ഈ വാക്യം ഏറ്റവും മഹത്തരമായ വാക്യമാണ്. എങ്ങനെ അതല്ലാതാകും? കാരണം മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് പോലും ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ് ഇല്ലാ ലിയഅബുദൂൻ, ജിന്നുകളെയാകട്ടെ മനുഷ്യരെയാകട്ടെ എനിക്ക് ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. വമാ ഉമിറു ഇല്ലാ ലിയഅബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാ വ യുഖീമുസ് സലാത വ യുതുസ് സകാ. അവരോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്, അവർ നിഷ്കളങ്കരായി അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം ഇബാദത്ത് സമർപ്പിക്കുന്നവരായി മാറട്ടെ, അതിൽ അള്ളാഹുവിന് പങ്കു ചേർക്കാതിരിക്കട്ടെ. ആ ഒരു കാര്യം മനുഷ്യരാശി ഒന്നടങ്കം കൽപ്പിക്കപ്പെട്ട ഏറ്റവും വലിയ കൽപ്പനയാണ്. അതിനുവേണ്ടിയാണ് അവർ സൃഷ്ടിക്കപ്പെട്ടത്. ഈ ലക്ഷ്യമില്ലായിരുന്നെങ്കിൽ അവർ സൃഷ്ടിക്കപ്പെടുകയില്ലായിരുന്നു. അതുകൊണ്ട് ഈ ആയത്തിന്റെ മഹത്വം ഇപ്പറഞ്ഞതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇയ്യാക നഅബുദ് വഇയ്യാക നസ്തഈൻ വഇയ്യാക നസ്തഈൻ വഇയ്യാക, അതിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞു, നിന്നെ മാത്രമാണ്. വഇയ്യാക നസ്തഈൻ, നസ്തഈൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവെ ഞങ്ങൾ സഹായം തേടുന്നത് നിന്നോട് മാത്രമാണ്, മറ്റാരോടും ഞങ്ങൾ സഹായം തേടുന്നില്ല, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത്, നിന്നിൽ മാത്രമാണ് ഞങ്ങളുടെ മനസ്സ് ബന്ധിതമായിട്ടുള്ളത്. പണ്ഡിതന്മാർ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞു, ഇസ്തിആന എന്ന വാക്ക്, സഹായതട്ടം എന്ന വാക്ക് മൂന്ന് കാര്യങ്ങൾ ഒരുമിക്കുമ്പോൾ മാത്രമാണ് അത് വരുന്നത്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സഹായം അർത്ഥിക്കുക, റബ്ബേ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ആവശ്യപ്പെടുക, അത് ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, അവൻ ഞങ്ങളെ സഹായിക്കുമെന്ന ഉറച്ച വിശ്വാസം ഉണ്ടായിത്തീരുക, അപ്പോൾ മാത്രമാണ് സഹായത്തേട്ടത്തിന്റെ പരിപൂർണതയുണ്ടാവുക. അള്ളാഹുവെ നിനക്കല്ലാതെ ഞങ്ങൾ, നീയല്ലാതെ ഞങ്ങളെ മറ്റാരും സഹായിക്കുകയില്ല, നിന്നിലാണ് ഞങ്ങൾക്ക് പരിപൂർണ വിശ്വാസമുള്ളത്, നീയല്ലാത്ത മറ്റാരോട് സഹായം തേടിയാലും അവർക്കൊന്നും സഹായം ചെയ്യാൻ സാധിക്കുമെന്ന യാതൊരു ഉറപ്പുമില്ല, റബ്ബെ നിനക്കു മാത്രമാണ് സഹായം ചെയ്യാനുള്ള കഴിവുള്ളത്, നിന്റെ കയ്യിലാണ് കാര്യങ്ങളുടെ നിയന്ത്രണമുള്ളത്. ഈ പ്രഖ്യാപനമാണ് നസ്തഈൻ എന്ന വാക്കിലുള്ളത്. ഒന്നാമത്തെ കാര്യം, അള്ളാഹുവിനോടുള്ള സഹായതട്ടം അതിലുണ്ട്. രണ്ടാമത്തെ കാര്യം, അള്ളാഹുവിലുള്ള വിശ്വാസം, അവനിലുള്ള ദൃഢബോധ്യം, അവനിലുള്ള ബലമേൽപ്പിക്കൽ, അവനിലുള്ള പരിപൂർണമായ അർപ്പിക്കൽ, അത് ഇസ്തിആനത്തിൽ ഉണ്ടായിരിക്കണം. അതാണ് ഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത്. നീയല്ലാത്ത മറ്റാർക്കും അള്ളാഹുവെ ഞങ്ങളെ സഹായിക്കാൻ സാധിക്കുകയില്ല, നിനക്കു മാത്രമേ അള്ളാഹുവെ ഞങ്ങളെ സഹായിക്കാൻ കഴിയുകയുള്ളൂ. ഈ വാക്യം ഏറ്റവും മനോഹരമായി ഇയ്യാക നസ്തഈൻ ഈ എന്ന ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തിയിരിക്കുന്നു. മൂന്നാമത്തെ കാര്യം, അള്ളാഹുവെ നിന്നോട് സഹായം തേടാൻ ഞങ്ങൾ, നിന്നോട് ഞങ്ങൾക്ക് സഹായം തേടേണ്ടി വന്നത് ഞങ്ങളുടെ കഴിവുകേട് കൊണ്ടാണ്, ഞങ്ങളുടെ ശക്തിയില്ലായ്മ കൊണ്ടാണ്, ഞങ്ങൾ ദുർബലരാണ്, ഞങ്ങൾക്ക് യാതൊരു കഴിവുമില്ല, നീ സഹായിച്ചാലല്ലാതെ ഒരു കൈവിരൽ അനക്കാൻ പോലും ഞങ്ങൾക്ക് കഴിയില്ല, നിന്റെ അങ്ങേറ്റത്തെ പിൻബലമില്ലെങ്കിൽ ഒരു വാക്കുച്ചരിക്കാൻ പോലും ഞങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത്. കാരണം നീ സഹായിച്ചിട്ടില്ലെങ്കിൽ, നിന്റെ സഹായമില്ലെങ്കിൽ, നിന്റെ പിൻബലമില്ലെങ്കിൽ, അല്ലാഹുവേ ഞങ്ങൾ ശൂന്യരൻ, ഞങ്ങൾ ദുർബലരൻ, ഞങ്ങൾ യാതൊരു നിലക്കും വഴികിട്ടാതെ അലയുന്നവരൻ. ഈ മൂന്നർത്ഥങ്ങൾ ഇയ്യാക നസ്തഈൻ എന്നതിലുണ്ട്. അല്ലാഹുവേ നിന്നോട് ഞങ്ങൾ സഹായം തേടുന്നു, നിന്നിലാണ് ഞങ്ങൾക്ക് പരിപൂർണ വിശ്വാസമുള്ളത്, മറ്റാരിലും ഞങ്ങൾക്ക് വിശ്വാസമില്ല. മാത്രമല്ല അല്ലാഹുവേ നീ സഹായിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ ദുർബലരൻ, ഞങ്ങൾ കഴിവുകെട്ടവരൻ എന്ന തിരിച്ചറിവ്, എന്ന പരിപൂർണമായ ഏറ്റുപറച്ചിൽ ഇയ്യാക നസ്തഈൻ എന്ന വാക്കിലുണ്ട്. ഈ അർത്ഥങ്ങൾ ഇയ്യാക നസ്തഈൻ എന്നതിലുണ്ട് എന്ന കാര്യം നാം മനസ്സിലാക്കണം. ഇത് പരിഗണിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, ഇയ്യാക നഅബുദ് വഇയ്യാക നസ്തഈൻ എന്ന വാക്ക് രണ്ട് മഹത്തരമായ ദിക്റുകളെ സാക്ഷാത്കരിക്കുന്നതാണ്, രണ്ട് മഹത്തരമായ അടിസ്ഥാനങ്ങളെ സാക്ഷാത്കരിക്കുന്നതാണ്. ഏതെല്ലാമാണത്? പണ്ഡിതന്മാർ പറഞ്ഞു, ഇയ്യാക നഅബുദ് അല്ലാഹുവെ നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ എന്ന വാക്ക് തഹ്ഖീഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരു മുസ്ലിം ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ആദ്യം പറയുന്ന വാക്കായ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റാരുമില്ല എന്ന കലിമത്തു ഷഹാദ, കലിമത്തുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ഒന്നാമത്തെ മുദ്രാവാക്യം, അതിന്റെ പ്രഖ്യാപനമാണ് ഇയ്യാക നഅബുദ് എന്ന വാക്കിലൂടെ ഒരാൾ പ്രഖ്യാപിക്കുന്നത്. അല്ലാഹുവെ നിനക്കു മാത്രമാണ് ഇബാദത്ത്, കാരണം നീയല്ലാതെ ഇലാഹില്ല, നീയല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റൊരാളുമില്ല, നീ മാത്രമാണ് അതിന് അർഹനായിട്ടുള്ളവൻ എന്ന് പ്രഖ്യാപിക്കുകയാണ് ഇയ്യാക നഅബുദ് എന്ന വാക്കിലൂടെ. മാത്രമല്ല വഇയ്യാക നസ്തഈൻ തഹ്ഖീഖുൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന വാക്കിന്റെ സാക്ഷാത്കാരമാണ്, എന്ന വാക്കിന്റെ പൂർത്തീകരണമാണ് ഇയ്യാക നസ്തഈൻ എന്ന വാക്കിൽ സംഭവിക്കുന്നത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹു ഇല്ലെങ്കിൽ, അവനെ കൊണ്ടല്ലെങ്കിൽ, ലാ ഹൗൽ ഒന്നും ചലിക്കാൻ സാധിക്കുകയില്ല, ഒരു ചലനം പോലും സാധ്യമല്ല, വല കുവ ഒരു ശക്തിയുമില്ല, ഒന്നും ചെയ്യാൻ എനിക്ക് കഴിയില്ല, ഞാൻ ദുർബലനാണ്, ഞാൻ പരിപൂർണമായി നിസ്സഹായനാണ്. ലാ ഹൗല വല കുവത ഇല്ല ബില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ടല്ലാതെ യാതൊരു ചലനവുമില്ല, യാതൊരു ശക്തിയുമില്ല, യാതൊരു വിധത്തിലുള്ള മാറ്റവും എനിക്കുണ്ടാക്കാൻ സാധിക്കുകയില്ല. അതിന്റെ പൂർത്തീകരണമാണ് ഇയ്യാക നസ്തഈൻ എന്ന വാക്കിലൂടെ സംഭവിക്കുന്നത്. നോക്കൂ നിങ്ങൾ എന്തു മനോഹരമാണ്. നിസ്കാരത്തിലേക്ക് ഒരു മനുഷ്യൻ അതിന്റെ ആലോചനകൾ തുടങ്ങുന്ന സമയത്ത് പോലും ഈ രണ്ട് വാക്യങ്ങളെ കുറിച്ച് അവൻ ആലോചിക്കുന്നുണ്ട്. നിസ്കാരത്തിലേക്കുള്ള വിളി ഉണ്ടായിക്കഴിഞ്ഞാൽ മുഅദ്ദിൻ, ബാങ്ക് വിളിക്കുന്നയാൾ, അദാൻ വിളിക്കുന്നയാൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റു പറയുന്നു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, ഹയ്യ അല സ്വലാ, ഹയ്യ അല ഫലാഹ് എന്നൊരാൾ വിളിച്ചു പറഞ്ഞാൽ നമ്മൾ പറയുന്നു ലാ ഹൗല വലാ ഖുവത ഇല്ല ബില്ലാഹ്. നിസ്കാരത്തിലെ അതിലേക്ക് കാലെടുത്തു വെക്കുന്ന ആ സന്ദർഭത്തിൽ പോലും ഈ രണ്ട് വാക്യങ്ങൾ നമ്മെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ആവർത്തിപ്പിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാ വലാ ഹൗല വലാ ഖുവത ഇല്ല ബില്ലാഹ്. നിസ്കാരത്തിലാകട്ടെ, അനേകം സന്ദർഭങ്ങളിൽ നിസ്കാരത്തിൽ അദ്കാറുകൾ നിങ്ങൾ ഇന്ന് വീട്ടിൽ പോയി പരിശോധിക്കുക, അനേകം സന്ദർഭങ്ങളിൽ ഈ രണ്ട് ദിക്റുകളുടെ ആവർത്തനം, അതല്ലെങ്കിൽ ഈ രണ്ട് ദിക്റുകളുടെ അർത്ഥത്തിലുള്ള, ഈ രണ്ട് ദിക്റുകളുടെ ആശയത്തിലുള്ള മറ്റ് അദ്കാറുകൾ നിസ്കാരത്തിൽ ആവർത്തിച്ച് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അനേകം അദ്കാറുകളിൽ ഇക്കാര്യം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയും. നിസ്കാരം കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പറയുന്നു അള്ളാഹുവിനോടുള്ള, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അവനെ സ്മരിച്ചുകൊണ്ട് നാം പറയുന്നു നിനക്ക് ദിക്ർ ചൊല്ലുന്നതിന്, നിനക്ക് നന്ദി കാണിക്കുന്നതിന്, നിനക്ക് നല്ല രൂപത്തിൽ ഇബാദത്ത് ചെയ്യുന്നതിനു വേണ്ടി. ഇതേ കാര്യമാണ് ഇവിടെയും പറഞ്ഞത്, ഇയ്യാക നഅബുദ് നിനക്കാണ് ഇബാദത്ത് ചെയ്യുന്നത്, വഇയ്യാക നസ്തഈൻ നിന്റെ സഹായമാണ് ഞങ്ങൾ തേടുന്നത്. ഇതേ കാര്യം നിസ്കാരത്തിന്റെ ശേഷം അനേകം അദ്കാറുകൾ വീണ്ടും ഇത് കാണാൻ പറ്റും, ലാ ഇലാഹ ഇല്ലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നീ അദ്കാറുകൾ വീണ്ടും വീണ്ടും ഒരു മുസ്ലിം നിസ്കാരത്തിന് ശേഷവും ആവർത്തിക്കുന്നതായി അവന് കാണാൻ സാധിക്കും. ഇതിൽ നിന്ന് നമുക്ക് മറ്റൊരു വലിയ പാഠം മനസ്സിലാക്കാൻ കഴിയും. എന്താണത്? എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇയ്യാക നഅബുദ് എന്ന് പറഞ്ഞതിന് ശേഷം വഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞത്? എന്തുകൊണ്ട് അല്ലാഹു പറഞ്ഞില്ലേ ഇയ്യാക നഅബുദു വഇയ്യാക നദഉ, അല്ലാഹുവേ നിനക്ക് മാത്രമാണ് ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ ദുആ ചെയ്യുന്നത് എന്തുകൊണ്ട് പറഞ്ഞില്ല? അതല്ലെങ്കിൽ ഇയ്യാക നഅബുദു വഅലൈക നതവക്കൽ, നിന്നോട് മാത്രമാണ് ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത്, നിന്റെ മേലാണ് ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നത് എന്നെന്തുകൊണ്ട് പറഞ്ഞില്ല? എന്തുകൊണ്ട് ഇയ്യാക നസ്തഈൻ എന്ന് തന്നെ പറഞ്ഞു? അലിമാം ഇബ്നുൽ ഖൈം റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞു, ഇതിൽ വളരെ മഹത്തരമായ ഒരു അർത്ഥമുണ്ട്. ഇസ്ലാമിനെ പരിപൂർണമായി ഉൾക്കൊള്ളുന്ന, ഇസ്ലാമിനെ പരിപൂർണമായി ചൂന്നു നിൽക്കുന്ന ഒരു മഹത്തരമായ ആശയം ഈ രണ്ട് വാക്യങ്ങളിലുണ്ട്. അത് ഇപ്രകാരമാണ്, ഇയ്യാക നഅബുദ്, അല്ലാഹുവേ നിന്നെ മാത്രമാണ് ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത്, വഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത്. ഇത് രണ്ടും അല്ലാഹു ഒരുമിപ്പിച്ചതിനു പിന്നിലുള്ള കാരണം, അല്ലാഹുവേ നിന്നെ ഇബാദത്ത് ചെയ്യണമെങ്കിൽ നിന്റെ സഹായം ഞങ്ങൾക്ക് വേണം, നിന്റെ സഹായമില്ലെങ്കിൽ ഞങ്ങൾക്ക് നിനക്ക് ഇബാദത്ത് ചെയ്യാൻ കഴിയില്ല. ഞങ്ങളുടെ മഹത്വം കൊണ്ടല്ല ഞങ്ങളെ ഇബാദത്ത് ചെയ്യുന്നത്, ഞങ്ങളുടെ ശക്തി കൊണ്ടല്ല ഞങ്ങളെ ഇബാദത്ത് ചെയ്യുന്നത്, ഞങ്ങളുടെ ഹൃദയത്തിലുള്ള നന്മ കൊണ്ടല്ല ഞങ്ങൾ മുഅ്മിനീങ്ങളായത്, ഞങ്ങളുടെ ഹൃദയത്തിലുള്ള നന്മ കൊണ്ടല്ല ഞങ്ങൾ എന്തെങ്കിലും ആയത്. നിനക്ക് വേണ്ടി എന്തെങ്കിലും ഞങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ വയ്യാക്ക നസ്തഈൻ, അല്ലാഹുവേ അതിന് നിന്റെ സഹായം ഞങ്ങൾക്ക് വേണം, നിന്റെ സഹായമില്ലാതെ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഈ ആയത്തിൽ ഖുർആനിൽ അനേകം ആയത്തുകൾ കാണാൻ സാധിക്കും. ഈ ആശയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഒരു ആയത്ത് മാത്രം ഞാൻ പറയട്ടെ, വലൗല ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു മാ സക മിൻകും മിൻ അഹദ്. വലൗല ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു, അല്ലാഹുവിന്റെ ഔദാര്യം നിങ്ങളുടെ മേലില്ലായിരുന്നെങ്കിൽ, അല്ലാഹുവിന്റെ കാരുണ്യം നിങ്ങളുടെ മേലില്ലായിരുന്നെങ്കിൽ, മാ സക മിൻകും മിൻ അഹദ്, നിങ്ങളിൽ നിന്ന് ഒരാളും തന്നെ പരിശുദ്ധമായ ജീവിതം നയിക്കുന്നവരാകുമായിരുന്നില്ല, നിങ്ങളിൽ ഒരാൾക്കും നന്മ ചെയ്യാൻ കഴിയില്ലായിരുന്നു, അല്ലാഹു നിങ്ങളുടെ മേൽ ഔദാര്യം ചൊരിഞ്ഞില്ലായിരുന്നെങ്കിൽ. അല്ലാഹുവിന്റെ ഔദാര്യമാണ് നീ മുഅ്മിനായി എന്നത്, അല്ലാഹുവിന്റെ ഔദാര്യമാണ് നീ മുസ്ലിമായി എന്നത് നിന്റെ ഔദാര്യമല്ല, നിന്റെ നന്മയല്ല, നിന്റെ മഹത്വമല്ല. ഇതിനെക്കുറിച്ചുള്ള പ്രഖ്യാപനം ഈ ആയത്തിലൂടെ നാം അറിയിക്കുകയാണ്. ഇയ്യാക നഅബുദു വഇയ്യാക നസ്തഈൻ, അല്ലാഹു നിനക്ക് മാത്രമാണ് ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത്, വഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമാണ് ഞങ്ങൾ അതിനുവേണ്ടി സഹായം തേടുന്നത്. മാത്രമല്ല മറ്റൊരർത്ഥം കൂടി അതിലുണ്ട്. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ സഹായം ലഭിക്കണമെങ്കിൽ നീ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം, ഇല്ലെങ്കിൽ അല്ലാഹുവിന്റെ സഹായം നിനക്ക് ലഭിക്കില്ല. ഈ രണ്ട് കാര്യങ്ങളും പരസ്പര പൂരകങ്ങളാണ്. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണമെങ്കിൽ അല്ലാഹുവിന്റെ സഹായം വേണം, അല്ലാഹുവിന്റെ സഹായം വേണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ഇബാദത്ത് ചെയ്യണം, ഇല്ലാതെ സഹായം ഉണ്ടാവില്ല. ഈ അർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ഫുർഖാനിന്റെ അവസാനത്തിൽ പറഞ്ഞു, ഖുൽ മാ യഅബൗ ബികും റബ്ബി ലൗലാ ദുആഉകും, ഖുൽ മാ യഅബൗ ബികും റബ്ബി, പറയുക അല്ലാഹുവിന്റെ റസൂലേ, മാ യഅബൗ ബികും റബ്ബി, എന്റെ റബ്ബ് നിങ്ങളെ പരിഗണിക്കുക തന്നെയില്ല, ലൗലാ ദുആഉകും, നിങ്ങൾ അവനോട് ദുആ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ അല്ലാഹു നിങ്ങളെ പരിഗണിക്കുകയില്ല, അല്ലാഹു നിങ്ങൾക്ക് യാതൊരു വിലയും നൽകുകയില്ല, ഒരു സഹായവും റബ്ബിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാകുകയില്ല. ഇൻ തൻസുറുല്ലാഹ് യൻസുർകും, നിങ്ങൾ അല്ലാഹുവിനെ സഹായിച്ചാൽ അല്ലാഹു നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ പരസ്പര പൂരകങ്ങളാണ്. നീ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്താൽ അല്ലാഹു നിന്നെ സഹായിക്കും. നിനക്ക് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണമോ, അല്ലാഹുവിന്റെ സഹായം നിനക്ക് വേണം. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, ഒരു നന്മ മറ്റൊരു നന്മയിലേക്ക് നയിക്കും, ഒരു തിന്മ മറ്റൊരു തിന്മയിലേക്കും നയിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതുപോലെ, വഅലൈക്കും ബിസ്സിദ്ഖി ഫഇന്നസ്സിദ്ഖ യഹ്ദി ഇലൽ ബിർ, നിങ്ങൾ സത്യം പറയുക, കാരണം സത്യം നന്മയിലേക്ക് നയിക്കും. ഫഇന്നൽ ബിർറ യഹ്ദി ഇലൽ ജന്ന, നന്മ സ്വർഗത്തിലേക്ക് നയിക്കും. സത്യം പറഞ്ഞാൽ നന്മയിലേക്ക് അത് നയിക്കും, നന്മയാകട്ടെ സ്വർഗത്തിലേക്ക് നയിക്കും. അതേപോലെ തന്നെ റസൂലുള്ള പറഞ്ഞു, വഅയ്യാകും വൽകദിബ്, നിങ്ങൾ കളവിനെ സൂക്ഷിക്കണം. ഫഇന്നൽ കദിബ യഹ്ദി ഇലൽ ഫുജൂർ, കാരണം കളവ് തമ്മാടിത്തത്തിലേക്ക് നയിക്കും. വൽ ഫുജൂർ യഹ്ദി ഇലൻ നാർ, തമ്മാടിത്തം അത് നരകത്തിലേക്ക് നയിക്കും. നീ ഒരു നന്മ ചെയ്താൽ അല്ലാഹു അടുത്ത നന്മക്ക് ഉള്ള വഴി നിനക്ക് ശരിയാക്കി തരും. നീ ഒരു തിന്മ ചെയ്താൽ അടുത്ത തിന്മയിലേക്ക് അല്ലാഹു നിന്നെ വലിക്കും. അതുകൊണ്ട് ഇയ്യാക നഅബുദ് അല്ലാഹുവേ നിനക്ക് മാത്രമാണ് ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത്. ആ ഇബാദത്ത് കാരണത്താൽ വഇയ്യാക നസ്തഈൻ നീ ഞങ്ങളെ സഹായിക്കണം. ഈ മഹത്തരമായ ആശയം ഈ ആയത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വല്ലാഹു സുബ്ഹാനഹു വതആല ഹുവൽ മുവഫഖ്. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد إي آيتنا وشديق ركوي الإمام ابن القيم رحمه الله تعالى ديهم برنيو الله سبحانه وتعالى إيودي إياك نعبد وإياك نستعين أننا برنيو. ആദ്യം അവൻ ഇബാദത്തിനെ കുറിച്ച് പറഞ്ഞു, രണ്ടാമതാണ് അവൻ സഹായതേട്ടത്തെ കുറിച്ച് പറഞ്ഞത്. എന്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ആദ്യത്തിൽ ഇബാദത്തിനെ കുറിച്ചും രണ്ടാമത് ഇസ്തിആനത്തിനെ കുറിച്ചും പറഞ്ഞു? അനേകം കാരണങ്ങൾ അദ്ദേഹം വിശദീകരിച്ചു. അതിൽ വളരെ വേഗത്തിൽ മനസ്സിലാകുന്ന മാത്രമല്ല ഈ ആയത്തിന്റെ ആഴങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ചില കാരണങ്ങൾ മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. അദ്ദേഹം പറഞ്ഞു, അതിലെ ഒന്നാമത്തെ കാരണം, ആദ്യത്തിലെ ഇബാദത്തിനെ കുറിച്ച് പറയാനുള്ള കാരണം, ഇബാദത്ത് അല്ലാഹുവിനുള്ള അവകാശമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് അർഹതപ്പെട്ടതാണ്. സഹായതട്ടം എന്നതാകട്ടെ, അതൊരടിമക്ക് അവന്റെ ആവശ്യങ്ങൾ പറയാനുള്ള വാക്കാൻ. ആവശ്യങ്ങളെക്കാൾ മുൻപ് പറയേണ്ടത് അർഹതയെക്കുറിച്ചാണ് ആദ്യം പറയേണ്ടത്. അർഹതയുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് ദാനധർമ്മത്തെക്കുറിച്ച് അല്ലെങ്കിൽ തനിക്ക് കിട്ടേണ്ട ഔദാര്യത്തെക്കുറിച്ച് പറയാൻ അവകാശമുള്ളത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആലക്കുള്ള അവകാശം, അതിനെക്കുറിച്ചാണ് ആദ്യം പറയേണ്ടത്. ഇന്ന് പല ആളുകളും നേരെ തിരിച്ചാണ് ചിന്തിക്കാറുള്ളത്, ഞാനിതാ ഇന്ന ഇന്നതൊക്കെ ചെയ്യുന്നു, പക്ഷേ എനിക്ക് ഇന്ന ഇന്നതൊന്നും കിട്ടുന്നില്ല, അള്ളാഹു എനിക്ക് ഇന്ന ഇന്നതൊന്നും നൽകുന്നില്ല, ഞാൻ ഇന്ന ഇന്നതൊക്കെ ചെയ്തിട്ടു. നീ അള്ളാഹുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നത് അത് നിന്റെ ഔദാര്യമല്ല, അത് അവന്റെ അവകാശമാണ്. അതാണ് ആദ്യം പറയേണ്ടത്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല നിന്നെ സഹായിക്കുക എന്നതാകട്ടെ അവന്റെ ഔദാര്യമാണ്, അത് രണ്ടാമതാണ് പറയേണ്ടത്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞു, അടിമയെക്കുറിച്ച് പറയുന്നതിന് മുൻപ് ആദ്യം പറയേണ്ടത് അടിമയെ സൃഷ്ടിച്ചവനായ റബ്ബിനെ കുറിച്ചാണ്. അള്ളാഹുവിനെയാണ് ആദ്യം സ്മരിക്കേണ്ടത്. അതിനുശേഷമാണ് അവന്റെ സൃഷ്ടികളായ ദുർബലന്മാരായ ദാസന്മാരെ കുറിച്ച് അടിമകളെ കുറിച്ച് പറയേണ്ടത്. എത്ര മഹത്തരമായ അർത്ഥമാണത്. ഇന്ന് ചില ആളുകൾ സഹായങ്ങൾ കിട്ടിയാൽ ആ സഹായങ്ങൾ നൽകിയവരോട് നന്ദി പറയാനും അവരെ പുകഴ്ത്താനും അവരെ മഹത്വവൽക്കരിക്കാനും തിരക്ക് കൂട്ടുകയാണ്. എന്നാൽ ആ സഹായങ്ങൾക്കെല്ലാം മീത കാരണക്കാരനായ റബ്ബിനെ കുറിച്ച് പറയാൻ ഒരു വാക്കിലെങ്കിലും ഓർമ്മപ്പെടുത്താൻ ആളുകൾ തയ്യാറാവില്ല. ഈ അദബ് ഒരിക്കലും സൂറത്തുൽ ഫാത്തിഹയിൽ നിന്ന് കിട്ടില്ല. സൂറത്തുൽ ഫാത്തിഹ പഠിപ്പിക്കുന്ന അദബ് ആദ്യം റബ്ബിനെ കുറിച്ച് പറയും, എന്നിട്ടാണ് നിന്നെ കുറിച്ച് സംസാരിക്കേണ്ടത്. ആദ്യം അള്ളാഹുവിനെ കുറിച്ച് നീ പറയും, എന്നിട്ടാണ് നീ നിന്റെ കാര്യങ്ങളെ കുറിച്ച് അവതരിപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, ഇബ്നു ഖയ്യിം അദ്ദേഹം തന്നെ പറഞ്ഞു, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നത് അത് നിന്നെ സൃഷ്ടിച്ചതിന് പിന്നിലുള്ള ലക്ഷ്യമാണ്. ആ ലക്ഷ്യം നിർവഹിക്കാനുള്ള മാർഗമാണ് അള്ളാഹുവിനോടുള്ള സഹായതട്ടം. ഇബാദത്ത് ചെയ്യുക എന്നത് നിന്റെ മേലുള്ള ലക്ഷ്യമാണ്. ആ ഇബാദത്ത് ചെയ്യാൻ നിന്നെ സഹായിക്കുന്ന മാർഗമാണ് ഇസ്തിആനത്തെ സഹായതട്ടം എന്നത്. ലക്ഷ്യമാണ് ഏറ്റവും മഹത്തരമായിട്ടുള്ളത് മാർഗത്തെക്കാൾ. മാർഗത്തെക്കുറിച്ച് പറയുന്നതിന് മുൻപ് ആദ്യം പറയേണ്ടത് ലക്ഷ്യത്തെക്കുറിച്ചാണ്. ആ ലക്ഷ്യമാണ് ഏറ്റവും മഹത്തരമായിരിക്കേണ്ടത്. എന്നാൽ ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞു, മറ്റു ചില കാരണങ്ങളും അദ്ദേഹം ഇപ്രകാരം വിശദീകരിച്ചതായി അദ്ദേഹത്തിന്റെ മദാരിജു സാലിഖീൻ എന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല നോക്കൂ, നിങ്ങൾ ഈ ആയത്തിൽ അള്ളാഹുവിനോടുള്ള അദബ് ഏറ്റവും പരിപൂർണമായി പാലിക്കുന്ന ഒരു ആയത്താണിത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞത് ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ എന്നാണ്. അള്ളാഹുവേ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നെ മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. രണ്ട് തവണയും ഇവിടെ നിന്നെയെന്ന് അള്ളാഹുവിനെ അഭിസംബോധന ചെയ്യുകയാണ്. അറബിയിൽ വേണമെങ്കിൽ ഒരാൾക്ക് പറയാം ഇയ്യാക നഅബ്ദു വ നസ്തഈൻ, അല്ലെങ്കിൽ ഇയ്യാക നഅബ്ദു വ ബിക നസ്തഈൻ. അള്ളാഹുവേ, നിന്നോട് ഞങ്ങൾ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, സഹായം തേടുന്നു. വീണ്ടും നിന്നെ എന്ന് പറയാതിരിക്കാം. അത് അനുവദനീയമാണ് അറബി ഭാഷാ പ്രകാരം, അപ്രകാരം പറയാം. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇയ്യാക ഇയ്യാക എന്ന് രണ്ട് തവണ പറഞ്ഞു. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞു, ഇതിനെക്കുറിച്ച് നീ നിന്റെ മനസ്സിൽ ആലോചിക്കുക. നീ ഒരു രാജാവിന്റെ മുന്നിൽ നിന്ന് പറയുകയാണ്, നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു, അതുപോലെ ബഹുമാനിക്കുന്നു എന്നൊക്കെ ഒരാൾ പറയുകയാണ്, ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ വേറൊരു വ്യക്തി അയാൾ പറയുകയാണ്, നിങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നു, അങ്ങുന്നിനെ ഞാൻ ബഹുമാനിക്കുന്നു. ഓരോ തവണയും രാജാവിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ അയാളുടെ വാക്കിലുണ്ടെങ്കിൽ അത് കൂടുതൽ ബഹുമാനമർഹിക്കുന്ന വാക്കാണ്. ആ വാക്കിൽ കൂടുതൽ അദബുണ്ട്, കൂടുതൽ മര്യാദയുണ്ട്. റബ്ബിനോട് സംസാരിക്കുമ്പോഴുള്ള ഏറ്റവും മഹത്തരമായ അദബ് അതിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. നിന്നെ ആരാധിക്കുന്നു, സഹായം തേടുന്നു എന്ന് പറയാതെ നിന്നെ ആരാധിക്കുന്നു റബ്ബെ, അള്ളാഹുവേ, നിന്ന് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നു. വീണ്ടും റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മ രണ്ട് തവണ ആവർത്തിക്കുകയാണ്. ഇതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനോടുള്ള മര്യാദയുണ്ട് എന്ന് അൽ ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും. മാത്രമല്ല, ഈ ആയത്തെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം കൂടി, അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ആയത്തെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഈ ആയത്ത് പരിപൂർണമായി മുന്നെയുള്ള ആയത്തുകളിൽ നിന്ന് ഒരു കാര്യത്തിൽ വ്യത്യസ്തമാണ്. ഇത്രയും നേരം നാം പറഞ്ഞത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണ്. അല്ലാഹുവിന് സർവസ്തുതിയും. അർറഹ്മാനിർ റഹീം, അവൻ റഹ്മാനാണ്, അവൻ റഹീമാണ്. മാലിക് യൗമിദ്ദീൻ, അവൻ അന്ത്യനാളിന്റെ ഉടമസ്ഥനാണ്. ഇവിടെയെല്ലാം അവൻ എന്നാണ് പറഞ്ഞത്. എന്നാൽ ഈ ആയത്തിൽ വാക്യത്തിൽ മാറ്റമുണ്ടായി. ഇയ്യാക നഅബ്ദു, അള്ളാഹുവേ, നിന്നോടാണ് ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത്, നിനക്ക് മാത്രമാണ് ഇബാദത്ത് ചെയ്യുന്നത്. അവൻ എന്ന വാക്കിവിടെ മാറി നീ എന്നായി. എന്തുകൊണ്ട് മാറി? അലിമാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞു, ഇപ്രകാരം പറയുന്നതിന് പിന്നിലുള്ള കാരണം, നീ നിന്റെ റബ്ബിനെ പുകഴ്ത്തിയിരിക്കുന്നു, നീ നിന്റെ റബ്ബിനെ, അവന്റെ മഹത്വം നീ പ്രകീർത്തിച്ചിരിക്കുന്നു, ഇതാ നിനക്ക് നിന്റെ റബ്ബിനോട് അടുപ്പമുണ്ടായിരിക്കുന്നു, നീ നിന്റെ റബ്ബിനോട് സാമീപ്യമുള്ളവനായിരിക്കുന്നു, നീ അവന്റെ അടുത്തെത്തിയിരിക്കുന്നു, അവനിതാ നിന്റെ മുന്നിലുണ്ട്, ഇനി നിനക്ക് അവനെ നീ എന്ന് വിളിക്കാം. ഇയ്യാക നഅബ്ദു, അള്ളാഹുവേ, നിന്നെയാണ്, നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. എന്തുമാത്രം അത്ഭുതമാണ് ഈ ആയത്തിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്നത്. നീ നിന്റെ റബ്ബിനോട് അടുപ്പമുണ്ടായിരിക്കുന്നു, നീ നിന്റെ റബ്ബിനോട് ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഇനി നീ അവനെന്ന് വിളിക്കേണ്ടതില്ല, നിനക്ക് അവനെ നീ എന്ന് വിശേഷിപ്പിക്കാം, നീ എന്ന് പറയാം, നീ എന്ന് അഭിസംബോധന ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്യത്തിന് ഇതിൽ നിങ്ങൾക്ക് തെളിവ് കണ്ടെത്താൻ സാധിക്കും. അവിടുന്ന് പറഞ്ഞു, എന്താണ് ഇഹ്സാൻ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തഅബുദല്ലാഹ് كأنك تراه فإن لم تكن تراه فإنه يراك. നീ നിന്റെ റബ്ബിനെ ആരാധിക്കലാണ്, നീ അവനെ കാണുന്നുണ്ട് എന്നതുപോലെ. അവൻ നിന്നെ കാണുന്നുണ്ട് എന്ന ബോധ്യത്തിൽ നീ അവനെ കാണുന്നില്ലെങ്കിൽ കൂടി, നീ നിന്റെ റബ്ബിനെ കാണുന്നില്ല. പക്ഷെ നീ നിന്റെ റബ്ബിനെ കാണുന്നുണ്ട് എന്നതുപോലെ അവന്റെ മുന്നിലാണ് നീ നിൽക്കുന്നത് എന്ന ബോധ്യത്തിൽ നീ പറയേണ്ട വാക്കാണിത്. ഇയ്യാക നഅബ്ദു, അല്ലാഹു, നിന്നെ മാത്രമാണ് ഞാൻ ആരാധിക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ ആരാധിക്കുന്നത്. എന്തു മഹത്തരമായ അർത്ഥമാണ് ഈ ആയത്തിലുള്ളത്. ഇതുമാത്രമല്ല ഈ ആയത്തുകളിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ. ഇതിൽ കൂടുതൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. നോക്ക്, നിങ്ങൾ ഇബ്നു ഖയ്യിമിന്റെ പുസ്തകത്തിന്റെ പേര് തന്നെ മദാരിജു സാലിക്കീൻ ബൈന മനാസിൽ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്ന ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്ന ആയത്തിന് അതിന്റെ ഇടയിലുള്ള ഒരു മനുഷ്യന്റെ വ്യത്യസ്തങ്ങളായ സ്ഥാനങ്ങൾ, ആ ആയത്തറിയിക്കുന്ന വ്യത്യസ്തങ്ങളായ പദവികൾ, അതിനെക്കുറിച്ചുള്ള വിശദീകരണമാണ് ആ പുസ്തകത്തിലുള്ളത്. അനേകം പേജുകൾ ഈ ഒരൊറ്റ ആയത്തിന്റെ വിശദീകരണത്തിൽ മാത്രം അദ്ദേഹം അതിനുവേണ്ടി മാത്രം മാറ്റിവെച്ചതായി കാണാൻ സാധിക്കും. അതെല്ലാം വിശദീകരിക്കുക പ്രയാസമാണ്. അതിൽ ചിലത് അറബി ഭാഷയിലെ ചില നിയമങ്ങൾ പഠിച്ചാൽ മാത്രം നമുക്ക് മനസ്സിലാകുന്ന ചില അർത്ഥങ്ങൾ, എന്തുമാത്രം മനോഹരമായ അർത്ഥങ്ങളാണ് അവയെല്ലാം, എന്തുമാത്രം വലിയ മാറ്റമാണ് ഈ ആശയങ്ങളെല്ലാം നമ്മുടെ മനസ്സിലുണ്ടാക്കി തീർക്കുക. അതുകൊണ്ട് കേവലം ചെറിയൊരു വാക്ക് മാത്രമല്ല ഈ പറയുന്നത്, വലിയ ആശയ പ്രപഞ്ചങ്ങൾ ഉൾക്കൊള്ളുന്ന മഹത്തരമായ വാക്കാണ് നാം പറയുന്നത്. അവ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ചില പണ്ഡിതന്മാർ പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വതആല തൗറാത്തിലും സബൂറിലും ഇഞ്ചീലിലും വന്ന കാര്യങ്ങൾ അവയെല്ലാം ഖുർആനിൽ ഒരുമിപ്പിച്ചിട്ടുണ്ട്. ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം സൂറത്തുൽ ഫാത്തിഹയിൽ ഒരുമിപ്പിച്ചിരിക്കുന്നു. സൂറത്തുൽ ഫാത്തിഹയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരൊറ്റ ആയത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു, ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്ന വാക്കാണത്. അതുകൊണ്ട് ഈ ആയത്തിന്റെ മഹത്വമാണ് ഈ പറഞ്ഞതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. മാത്രമല്ല പണ്ഡിതന്മാർ പറഞ്ഞ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തട്ടെ, എന്തുകൊണ്ടാണ് ഒരാൾ പറയുന്നത് ഇയ്യാക നഅബ്ദു എന്ന്? എന്തുകൊണ്ട് അയാൾ ഇയ്യാക അഅബ്ദു എന്ന് പറഞ്ഞില്ല? അള്ളാഹുവേ ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുന്നു എന്ന് പറയുന്നു. എന്തുകൊണ്ട് ഞാൻ നിന്നെ മാത്രം ആരാധിക്കുന്നു എന്ന് പറഞ്ഞില്ല? ചില പണ്ഡിതന്മാർ പറഞ്ഞു, അതിന്റെ വിശദീകരണത്തിൽ അവർ പറഞ്ഞു, കാരണം നിന്റെ മാത്രം ഇബാദത്തുകൾ പരിഗണിക്കുകയാണെങ്കിൽ അത് പറയാൻ മാത്രമില്ല, അതിലൊന്നുമില്ല. നീ ചെയ്തത് വളരെ നിസ്സാരമായ കാര്യമാണ്. അവൻ ചെയ്തു തന്ന നിഅമത്തുകൾ അപേക്ഷിച്ചു നോക്കിയാൽ അതിന് പറയാൻ മാത്രം ഒന്നുമില്ല. അതുകൊണ്ട് അല്ലാഹുവേ ഞാൻ നിന്നെ ആരാധിക്കുന്നു എന്ന് പറയാൻ മാത്രമുള്ള ശക്തി എനിക്കില്ല. ഞങ്ങളെല്ലാവരും റബ്ബെ നിന്നെ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രമേ ഇബാദത്ത് ചെയ്യുന്നു ഞങ്ങളെല്ലാവരും. അവരുടെ എല്ലാവരുടെയും ഇബാദത്ത് അല്ലാഹുവിനെ പരിഗണിക്കണം. ഞങ്ങളുടെ എല്ലാവരുടെയും ഇബാദത്ത് അതിന്റെ കൂട്ടത്തിൽ എന്നെ കൂടി പരിഗണിക്കണം. ഈ മഹത്തരമായ അർത്ഥങ്ങൾ ഈ ആയത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നു എന്ന കാര്യം നാം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് കൂടുതൽ മനസ്സിലാക്കാനും അറിയാനുമുള്ള തൗഫീഖ് നൽകേണ്ടവൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.